الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഈ ആഴ്ച മുതൽ ഇൻഷാഅല്ലാ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഞാനും നിങ്ങളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ദുനൂബുൽ ഖലവാത്ത്, രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് അസ്ബാബുൻ നജാത്തി മിൻ ദുനൂബിൽ ഖലവാത്ത്. രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. പൊതുവെ ദീനുമായി ബന്ധമുള്ള ആളുകൾക്ക് ബാധിക്കാറുള്ള ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞിട്ടുള്ളത്, രഹസ്യജീവിതത്തിലുള്ള തിന്മകൾ. പരസ്യമായി തിന്മ ചെയ്യാൻ പൊതുവെ ദീനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് പൊതുവെ ധൈര്യമുണ്ടാകാറില്ല. അവരത് ശ്രദ്ധിക്കും. അവരുടെ ജീവിതത്തിൽ തിന്മകൾ മിക്കവാറും രഹസ്യജീവിതത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ള ആളുകൾ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ആരാരും കാണാനില്ലാത്ത സന്ദർഭത്തിൽ ഒറ്റക്കോ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന ഒരു വിഭാഗം, ഒരു കൂട്ടം ഒന്നിച്ചോ ചെയ്യുന്ന തിന്മകൾക്കാണ് ദുനൂബുൽ ഖലവാത്ത് എന്ന് പറയുക. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന തിന്മകൾക്ക് മാത്രമല്ല, മറിച്ച് ആ തിന്മ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണെങ്കിലും ആ കൂട്ടം ഒന്നിച്ചു മാറി നിന്ന് മറ്റുള്ള ആളുകളുടെ കണ്ണിൽപ്പെടാതെ രഹസ്യമായി അവർ അത് ചെയ്യുന്നു. ഇത്തരം തിന്മകൾക്കാണ് ദുനൂബുൽ ഖലവാത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സഹാബി ജുൻദുബ് റളിയല്ലാഹു അൻഹു, ജുൻദുബ് ഇബ്നു ജുനാദ, ആരാണീ സഹാബി? കേട്ടിട്ടുണ്ടോ ജുൻദുബ്? കേൾക്കണം, കേട്ടിട്ടുണ്ടാകും. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജുൻദുബ് ഇബ്നു ജുനാദ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ള അദ്ദേഹത്തിന് വസീയത്ത് കൊടുക്കാൻ, ഊസീക ബിതഖ്വല്ലാഹി ഫീ സിർരി അംരിക വഅലാനിയതിഹി, നിന്നോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിന്റെ കാര്യങ്ങളിൽ, അത് രഹസ്യമായ കാര്യങ്ങളാകട്ടെ പരസ്യമായതാകട്ടെ, അഥവാ നിന്റെ രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലും നീ മുത്തഖിയാകണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഞാൻ നിന്നോട് വസീയത്തു ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സഹാബി, ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് പ്രവേശിച്ച അസ്സാബിഖൂനൽ അവ്വലൂൻ, അതിൽപ്പെട്ട പ്രമുഖനായ സഹാബി അബൂദർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഉപദേശം ഈ ഉമ്മത്തിനു കൂടിയുള്ള ഉപദേശമാണ്. രഹസ്യജീവിതവും പരസ്യജീവിതവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതാകണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്താണ്. സുലൈമാൻ ഇബ്നു ദാവൂദ് റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, ഊതീന മിമ്മ ഊതിയ അന്നാസ്, ജനങ്ങൾക്ക് ലഭിച്ച ഒരുപാട് അറിവുകൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. വമിമ്മ ലം യുതു, അവർക്ക് കിട്ടാത്ത ഒരുപാട് അറിവുകൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. വഉല്ലിംന മിമ്മ ഉല്ലിമ അന്നാസ്, ജനങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരുപാട് കാര്യം നമ്മളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വമിമ്മ ലം യുഅല്ലമു, അവർ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളും നമ്മൾ ഒരുപാട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയണം, അദ്ദേഹം ഒരു വലിയ പണ്ഡിതനൻ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫലം നജിദ് ശൈഅൻ അഫ്ളൽ മിൻ തഖ്വല്ലാഹി ഫി സിർരി വൽ അലാനിയ. ഈ പഠിച്ചതിൽ വെച്ച് ഏറ്റവും അഫ്ളായ കാര്യം എന്നുള്ളത് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരു വലിയ കാര്യം നമ്മൾ പഠിച്ച കൂട്ടത്തിലില്ല. നമ്മൾ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും വലിയ കാര്യം, ഏറ്റവും അഫ്ളായ കാര്യം എന്നുള്ളത് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ള കാര്യമാണ് എന്ന് സുലൈമാൻ ഇബ്നു ദാവൂദ് റഹിമഹുല്ലാ പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ജീവിതം എടുത്തു പരിശോധിക്കണം. ഞാൻ എന്നെക്കുറിച്ചും നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്റെ രഹസ്യ ജീവിതം എന്താണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ രഹസ്യ ജീവിതം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. ഇന്ന് രഹസ്യ ജീവിതത്തിൽ തിന്മകൾ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളും സൗകര്യങ്ങളുമുണ്ട്. ആരാരുമറിയാതെ തിന്മകൾ ചെയ്യാനുള്ള ഒരുപാട് വസായിലുകൾ, മാർഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. മൊബൈൽ പോലെ മറ്റു ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ, ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട അല്ലെങ്കിൽ സ്വയം വിചാരണ നടത്തേണ്ട ഒരു വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പറഞ്ഞു, ഇദ വാഫഖത്തി ശരീഅത്തുൽ അലാനിയത, രഹസ്യവും പരസ്യവും ഒരുപോലെയായാൽ, ഫദാലിക്കൽ അദിൽ, അതാണ് നീതി, രഹസ്യവും പരസ്യവും ഒരുപോലെയാകുക. വൈദ ഖാനത്തി ശരീഅത്തു അഫ്ളൽ മിൻ അലാനിയ, ഇനി രഹസ്യ ജീവിതമാണ് പരസ്യ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠകരമെങ്കിൽ, ഫദാലിക്കൽ ഫദ്ൽ, അതാണ് മഹത്വം, അതാണ് യഥാർത്ഥ മഹത്വം. പരസ്യ ജീവിതത്തെക്കാൾ രഹസ്യ ജീവിതം നന്നാവുക. വൈദ ഖാനത്തിൽ അലാനിയത്തു അഫ്ളൽ മിൻ ശരീഅ, എന്നാൽ രഹസ്യ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് പരസ്യ ജീവിതം. രഹസ്യ ജീവിതം മോശമാണ്, പരസ്യ ജീവിതമാണ് ഉഷാർ. എങ്കിൽ ഫദാലിക്കൽ ജൗർ വഹാദ അദ്ദുൽ, അത് ദുൽമാൻ, അത് ദുൽമാണ് എന്ന് പറഞ്ഞു സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുക, നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും എങ്ങനെയാണ്? ഒരുപോലെയാണെങ്കിൽ അത് നീതിയാണ്. രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നല്ലതാണെങ്കിൽ നമ്മൾ ഫദ്ലിലാണുള്ളത്. എന്നാൽ പരസ്യ ജീവിതത്തെക്കാൾ മോശമാണ് രഹസ്യ ജീവിതമെങ്കിലോ? രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ മോശം എങ്കിൽ അത് ജൌർ, അനീതിയാണ്, അക്രമമാണ്. അതൊരിക്കലും ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല എന്നാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രഹസ്യ ജീവിതം നന്നാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ രഹസ്യ ജീവിതം നന്നാക്കാനാണ്. അതാർക്കേ സാധിക്കൂ? അത് നമ്മൾക്കേ സാധിക്കൂ. പരസ്യ ജീവിതത്തിൽ തിരുത്താനും നമ്മൾ തിന്മ ചെയ്തത് കാണുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയാനും ആളുകളുണ്ടാകും. പക്ഷേ രഹസ്യ ജീവിതത്തിൽ തിരുത്താൻ ആരുണ്ടാകില്ല. കാരണം നമ്മൾ മാത്രമുള്ള സാഹചര്യത്തിലാണ് ആ തിന്മ സംഭവിക്കുന്നത് അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നത്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറഞ്ഞു, അൽഹദറ മിനദ്ദുനൂബ്, തിന്മകളിൽ നിന്ന് നിങ്ങൾ നന്നായി ജാഗ്രത പാലിക്കണം, സൂക്ഷിക്കണം. എല്ലാ തിന്മകളിൽ നിന്നും, രഹസ്യ ജീവിതത്തിലെ തിന്മകളാകട്ടെ, പരസ്യ ജീവിതത്തിലെ തിന്മകളാകട്ടെ, ചെറുതും വലുതുമായ ഏതു തിന്മകളാകട്ടെ, നിങ്ങൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുസൂസൻ ദുനൂബൽ ഖലവാത്ത്, പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിലെ തിന്മകൾ. തിന്മകളൊക്കെ സൂക്ഷിക്കണം, പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിലെ തിന്മകൾ. നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം രഹസ്യ ജീവിതത്തിൽ നന്നാക്കണം. രഹസ്യ ജീവിതം നന്നായി കഴിഞ്ഞാൽ, രഹസ്യ ജീവിതം നമ്മൾ നന്നാക്കിക്കഴിഞ്ഞാൽ, പരസ്യ ജീവിതം അള്ളാഹു തആല നന്നാക്കും. രഹസ്യം നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തീർച്ചയായും എങ്കിൽ അവന്റെ പരസ്യം തീർച്ചയായും നന്നായിരിക്കും. രഹസ്യ ജീവിതം വളരെ നല്ലതാണ്. പരസ്യജീവിതം എന്റേത് മോശമാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകൂല, ഒരിക്കലും ഉണ്ടാകൂല. രഹസ്യജീവിതം വളരെ നല്ല രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് സൽക്കർമ്മങ്ങൾ ആരും കാണാതെ വർദ്ധിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ പരസ്യജീവിതം ഒരിക്കലും മോശമാകൂല. എന്നാൽ പരസ്യജീവിതം വളരെ നന്നായി, രഹസ്യജീവിതം മോശമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പകൽമാന്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയും, പകൽമാന്യന്മാർ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുന്ന സമയത്ത് അവർ വലിയ ദീനിന്റെ ആളുകളായിരിക്കും, പക്ഷേ അവരുടെ യഥാർത്ഥ ജീവിതം അഥവാ രഹസ്യ ജീവിതം എന്നുള്ളത് വളരെ മോശമായിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അജ്മഅൽ ആരിഫൂന ബില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുള്ള എല്ലാ ആളുകളും ഒരുപോലെ പറഞ്ഞ കാര്യമാണ്, ബിഅന്ന ദുനൂബൽ ഖലവാതി ഹിയ അസ്ലുൽ ഇൻതികാസാത്, രഹസ്യ ജീവിതത്തിലുള്ള തിന്മകൾ എന്നുള്ളത് സർവനാശത്തിന്റെയും അടിസ്ഥാനമാണ്. ദുനിയാവിലും പരലോകത്തിൽ പ്രത്യേകിച്ചും അവനെ നശിപ്പിച്ചു കളയുന്ന, അവന് പതനമുണ്ടാക്കുന്ന ഒന്ന് അത് അവന്റെ രഹസ്യ ജീവിതത്തിലെ തിന്മകളാണ്. ഇത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ എല്ലാ ആളുകളും ഒരുപോലെ പറഞ്ഞ കാര്യമാണ്. വഅന്ന ഇബാദാത്തുൽ ഖഫാഇ ഹിയ അഅലമു അസ്ബാബി സബാത്ത്, രഹസ്യ ജീവിതത്തിൽ ആരും കാണാതെ ചെയ്യുന്ന ഇബാദത്തുകളാണ് അവൻ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മൾക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ സഹായകമാകുന്ന, ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് രഹസ്യ ജീവിതത്തിൽ ആരാരും അറിയാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ രഹസ്യ ജീവിതത്തിൽ തിന്മകളാണോ അവൻ ചെയ്തുകൂട്ടുന്നത് എങ്കിൽ അവൻ നാശത്തിന്റെ അടിത്തറയാണ് പാകിയിട്ടുള്ളത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വാചകം. അള്ളാഹു തആല സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു, ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, തന്റെ റബ്ബിനെ ഗൈബിൽ അഥവാ അവന്റെ രഹസ്യ ജീവിതത്തിൽ പേടിക്കുന്ന ആളുകൾ, ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ, അവന് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തുണ്ട്, അതുപോലെ തന്നെ വലിയ പ്രതിഫലമുണ്ട്. ഇവിടെ ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്? അവന്റെ എല്ലാ അവസ്ഥയിലും, പ്രത്യേകിച്ചും അള്ളാഹു മാത്രം അറിയുന്ന കാണുന്ന സന്ദർഭത്തിൽ, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തുണ്ട്, അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അസിറു ഖൗലകും അവ ഇജ്ഹറു ബിഹ് ഇന്നഹു അലീമും ബിദാതി സുദൂർ, നിങ്ങൾ നിങ്ങളുടെ സംസാരം പരസ്യമാക്കിക്കൊള്ളട്ടെ, ഇനി നിങ്ങളത് മറച്ചുവെച്ചാലും അള്ളാഹു തആല നിങ്ങളുടെ മനസ്സിലുള്ളത് തന്നെ അറിയുന്നവനാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്നതോ? അള്ളാഹു തആല എന്തായിരുന്നാലും അറിയും എന്നാണ് അള്ളാഹു തആല തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ നമ്മളൊക്കെ പേരിന് പറയും, നമുക്ക് അള്ളാഹുവിനെ പേടിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അള്ളാഹുവിനെ പേടിയാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കും. നമ്മുടെ അൽ ഖൗഫു മിനല്ലാ, അൽ ഖശിയത്തു മിനല്ലാ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പേടി, ഭയം, അത് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുന്നതിലൂടെ അത് മനസ്സിലാകും. പക്ഷെ നമ്മുടെ അവസ്ഥ പലപ്പോഴും അങ്ങനെയല്ല. ദീനുമായി ബന്ധപ്പെടുന്ന, പഠിക്കുന്ന, പഠിപ്പിക്കുന്ന പ്രബോധകന്മാരായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ അറിവ് പകർന്നു കൊടുക്കുന്ന ആളുകൾക്ക്, അറിവ് ദഅവത്ത് നടത്തുന്ന ആളുകൾക്ക്, അതിന്റെ പ്രവർത്തകർക്കൊക്കെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അവരുടെ രഹസ്യ ജീവിതം പ്രശ്നമാവുക എന്നുള്ളത്. മാലിക്കി മദ്ഹബിലെ ഒരു പ്രമുഖനായ പണ്ഡിതനാണ് ഇമാം സഹനൂൻ റഹിമഹുള്ള. അദ്ദേഹം പറഞ്ഞു, ഇയാഖ അൻ തകൂന അദുവൻ ലി ഇബ്ലീസ ഫിൽ അലാനിയ വസദീഖൻ ലഹു ഫി സിർ. ഇയാഖ അൻ തകൂന അദുവൻ ലി ഇബ്ലീസ, നീ ഇബ്ലീസിന്റെ ശത്രുവാകുന്നത് സൂക്ഷിക്കണം. ഫിൽ അലാനിയ, പരസ്യ ജീവിതത്തിൽ നീ ഇബ്ലീസിന്റെ ശത്രുവാണ്. സദീഖൻ ലഹു ഫി സിർ, രഹസ്യ ജീവിതത്തിൽ അവന്റെ കൂട്ടുകാരനാണ്. അങ്ങനെയാകുന്ന നീ സൂക്ഷിക്കണം. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? പ്രത്യക്ഷത്തിൽ നമ്മൾ ഇബിലീസിന്റെ ശത്രുക്കളാണ്. ആളുകൾ കാണുമ്പോൾ നമ്മൾ ഇബിലീസിന്റെ എതിരാളികളാണ്. ഇബിലീസിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഇബിലീസിന്റെ ശത്രുവായി പ്രഖ്യാപിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ആളുകളാണ്. പക്ഷേ രഹസ്യത്തിലോ അവന്റെ കൂട്ടുകാരനാണ്. അവൻ പറയുന്നതെന്തോ, അവൻ മനസ്സിൽ മന്ത്രിക്കുന്നതെന്തോ അതങ്ങനെ ചെയ്ത് അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അങ്ങനെ നീ ആകുന്ന നീ സൂക്ഷിക്കണം എന്ന് ഇമാം സഹനൂൻ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുക, നമ്മൾ രഹസ്യ ജീവിതത്തിൽ ഇബിലീസിന്റെ കൂട്ടാളിയും പരസ്യ ജീവിതത്തിൽ ഇബിലീസിന്റെ ശത്രുവുമാണോ എന്നെങ്ങനെ മനസ്സിലാകും? നമ്മുടെ രഹസ്യവും പരസ്യവും വ്യത്യസ്തമാണെങ്കിൽ, പരസ്യ ജീവിതത്തെക്കാൾ മോശമാണ് രഹസ്യ ജീവിതമെങ്കിൽ ഈ പറഞ്ഞ കൂട്ടത്തിലായിരിക്കും നമ്മൾ. ഇത് നേരെ തിരിച്ചു പറഞ്ഞു നോക്കൂ. ബിലാൽ ബിനു സഅദ് റഹിമഹുള്ള ഇത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞു. ബിലാൽ ബിനു സഅദ് റഹിമഹുള്ള പറഞ്ഞു, ലാ തകുൻ ലില്ലാഹി വലിയൻ ഫിൽ അലാനിയ. നീ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മിത്രമാവുകയും വഅദുവഹു ഫിസ്സിർ രഹസ്യ ജീവിതത്തിൽ അവന്റെ ശത്രുവാവുകയും ചെയ്യരുത്. എന്താ പറഞ്ഞത്? രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ശത്രുവാവുകയും പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മിത്രമാവുകയും ചെയ്യരുത്. അങ്ങനെ നീ ആവരുന്ന് പറഞ്ഞ ആളുകൾ കാണുമ്പോൾ അള്ളാഹുവിന്റെ വലിയ ആളാണ്, അള്ളാഹുവിന്റെ വലിയാണ്. പക്ഷേ രഹസ്യ ജീവിതത്തിലും അള്ളാഹുവിന്റെ ശത്രുവാണ്. കാരണം അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശങ്ങളും കൽപ്പനാ വിരോധങ്ങളും ഒന്നും പാലിക്കുന്നില്ല. പിശാചിന്റെ കൂട്ടാളിയാണ്, അള്ളാഹുവിന്റെ ശത്രുവാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ രണ്ട്, ഇമാം സഹനൂനിന്റെയും ബിലാൽ ബിനു സഅദ് റഹിമഹുമുള്ള അവരുടെ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ആകരുത് നമ്മൾ. രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ശത്രു, പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ആള്, രഹസ്യ ജീവിതത്തിൽ പിശാചിന്റെ ഷെയ്ത്താന്റെ മിത്രം, പരസ്യ ജീവിതത്തിൽ ഷെയ്ത്താന്റെ വലിയ ശത്രു. അങ്ങനെയല്ല, നമ്മൾ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മിത്രമാകണം, പരസ്യ ജീവിതത്തിലും അള്ളാഹുവിന്റെ മിത്രമാകണം. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നമ്മൾ ഷെയ്ത്താന്റെ ശത്രുവാകണം. അല്ലാഹു തആല സൂറത്തു തൗബയിൽ അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിലൊക്കെ പറഞ്ഞു, അതഖ്ഷൗനഹും, നിങ്ങൾ അവരെ ഭയപ്പെടുകയാണോ, ഫല്ലാഹു അഹഖു അൻ തഖ്ഷൗ, അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭയപ്പെടാൻ ഏറ്റവും അർഹതയുള്ളവൻ. ഇൻ കുൻതും മുഅ്മിനീൻ, നമ്മൾ പേടിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എപ്പോഴുമുള്ളത്. അല്ലാഹുവിന് ഗഫ്ലത്ത് ബാധിക്കുന്ന ഒരു സമയവുമില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ നമ്മൾ ഭയപ്പെടണം എല്ലാ സന്ദർഭത്തിലും. അല്ലാഹു നമ്മളെ കാണുന്നുണ്ട്, ഇൻഷാ അല്ലാ നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. ഈ രഹസ്യ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇൻഷാ അല്ലാ ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സുകളൊക്കെ ആയിട്ട് വിശദീകരിക്കും. അത് എനിക്കും നിങ്ങൾക്കും മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ സലഫുകൾ എഴുതി രേഖപ്പെടുത്തിയത് നമ്മുടെ മനുഷ്യ മനസ്സിന് മാറ്റമുണ്ടാകാനാണ്. അപ്പോൾ ഭയപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹുവാണ്. സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, വതഖ്ഷന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ഷാഹു, നീ ജനങ്ങളെ പേടിക്കുന്നു, പക്ഷേ അള്ളാഹുവാണ് പേടിക്കാൻ ഏറ്റവും അർഹതയുള്ളവൻ. അള്ളാഹുവിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ഈ ഖശിയത്തുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി മനസ്സിൽ കയറിയ ആളുകൾക്കേ രഹസ്യ ജീവിതം നന്നാക്കാൻ സാധിക്കൂ. രഹസ്യ ജീവിതം പോക്കാണോ മോശമാണോ, അതിന്റെ അർത്ഥം അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ പേടി അവന്റെ മനസ്സിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇബ്നു അൽ അറബി റഹിമഹുള്ള പറഞ്ഞു, അഖ്സറുൽ ഖാസിരീന, നഷ്ടക്കാരിൽ ഏറ്റവും നഷ്ടക്കാർ, നഷ്ടം ബാധിച്ചവരിൽ തന്നെ ഏറ്റവും നഷ്ടക്കാർ എന്നുള്ളത്, മൻ അബ്ദാ ലിന്നാസി സാലിഹ അഅ്മാലിഹി, ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ അവൻ വെളിവാക്കും. ജനങ്ങളുടെ മുമ്പിൽ അവൻ നല്ല കുട്ടിയാ, നല്ല മനുഷ്യനാ, അവന്റെ ഇബാദത്തും അവന്റെ അഖ്ലാഖും ഒക്കെ കണ്ടാൽ അവൻ ഭയങ്കര മുച്ചക്കിയാണ്. ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ അവൻ വെളിവാക്കും. വബാറസ ബിൽ ഖബീഹി മൻ ഹുവ അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, എന്നാൽ അവന്റെ ഖണ്ഡനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ വൃത്തികേടുകൾ പ്രകടിപ്പിക്കും. അള്ളാഹു മാത്രം കാണുന്ന സന്ദർഭത്തിൽ അവനോട് ഏറ്റവും അടുത്ത, അവന്റെ ഖണ്ഡനാടിയേക്കാൾ അടുത്ത അള്ളാഹുവിന്റെ മുമ്പിൽ അവന് അവന്റെ തിന്മകൾ ചെയ്യാൻ ഒരു മടിയുമില്ല. അങ്ങനെയുള്ള ആളുകളാണ് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് ഇബ്നുൽ അറാബി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, നമ്മൾ ഈ പറഞ്ഞ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമോ? നമ്മൾക്ക് പേടി അള്ളാഹുവിനെയാണോ ജനങ്ങളെയാണോ? നമ്മൾ ആരുടെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യന്മാരായിട്ടുള്ളത്? ആളുകളുടെ മുമ്പിൽ നമ്മൾ നല്ലവരായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിലോ? അത് ശരിക്കും നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ സ്വയം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ഈ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി, അത് നമ്മുടെ മനസ്സിൽ കയറിയാൽ മാത്രമേ രഹസ്യ ജീവിതം നന്നാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ വാചകം നോക്ക്. ഇഅലം, നീ മനസ്സിലാക്കണം, أن خوفك واضطراب قلبك عندما تحرك الريح ستر بابك.
നിന്റെ പേടി, നിന്റെ ഹൃദയത്തിന്റെ ബേജാറ് എപ്പോ ഒരു കാറ്റ് വന്ന് നിന്റെ വാതിലിന്റെ മറ നീക്കിയാൽ, ആ മറക്ക് പിന്നിൽ നീ തിന്മ ചെയ്യുകയാണ്, ആ മറക്ക് പിന്നിൽ ആരും കാണാതെ നീ തോന്നിവാസം ചെയ്യുകയാണ്. ഒരു കാറ്റ് വന്ന് ആ മറ നീക്കിയാൽ നിന്റെ മനസ്സ് എത്രത്തോളം ബേജാറാകും, എത്രത്തോളം നീ പേടിക്കും. ജനങ്ങൾ കാണുമെന്നുള്ള പേടിയാണ്, അതുകൊണ്ടാണ് മറക്ക് പിന്നിൽ ആ തിന്മ ചെയ്യുന്നത്. ആ മറയൊന്നൊരു കാറ്റ് വന്ന് നീക്കുമ്പോൾ നിന്റെ ബേജാറ് എത്രത്തോളമുണ്ട്, അത് ആ അളമു മിനൽ ദംബ്, നീ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമാണ് ആ പേടി. നിനക്ക് ആ പേടിയുണ്ടല്ലോ, ആളുകൾ കാണുമോ എന്നുള്ള പേടി, ഒരു കാറ്റ് വന്ന് നിന്റെ മറ നീക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സിന്റെ ബേജാറുണ്ടല്ലോ, അത് നീ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇവന്റെ പേടി എത്രത്തോളമാണ്? അള്ളാഹു കാണുന്നുണ്ട് ആ മറക്കുള്ളിൽ അവൻ ചെയ്യുന്ന തിന്മ എന്ന ബോധമല്ല, പക്ഷെ ഏതോ ഒരു സൃഷ്ടി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ മറ നീക്കുമ്പോൾ മറ്റാരൊക്കെയോ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ കാണുമോ എന്നുള്ള പേടി, അത് ഇവൻ ചെയ്യുന്ന ഈ തിന്മയേക്കാൾ ഗുരുതരമായ കാര്യമാണ്. അപ്പൊ അവന്റെ മനസ്സിൽ എന്താണുള്ളത്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു പേടി അവൻ ഒരു നിലക്കും സ്വാധീനിക്കുന്നില്ല, പക്ഷെ ഒരു സൃഷ്ടിയുടെ കണ്ണ് ഞാൻ ചെയ്യുന്ന തിന്മ കാണുമോ എന്നുള്ള പേടിയാണ്. എന്തൊരു പേടിയാണ് അവന് സൃഷ്ടിയെ! ആളുകൾ കാണുന്നുണ്ട് എന്നുള്ള ബേജാറ് അവന്റെ മനസ്സിനെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നു. ഈ പേടിയുണ്ടല്ലോ, ഈ അസ്വസ്ഥത, ഈ മനസ്സിനെ ബാധിക്കുന്ന ഈ പേടിയുണ്ടല്ലോ, അത് ഈ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമായ കാര്യമാണ്. അള്ളാഹുവിനെ പേടിക്കേണ്ടടുത്ത് അവൻ പേടിക്കുന്നില്ല, സൃഷ്ടികളെ അവൻ വല്ലാതെ പേടിക്കുന്നു. ആളുകൾ അറിയുക എന്നുള്ളതാണ് അവന്റെ പ്രശ്നം. ആരുമറിയാതെ തിന്മകൾ ചെയ്തു കൂട്ടുന്നു, പക്ഷേ അപ്പോഴൊന്നും അവന് പേടിയില്ല. ആരോ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ അവന്റെ പേടി വല്ലാത്തതായിപ്പോയി. അള്ളാഹു അറിയുന്നുണ്ടെന്നുള്ള ബോധം, അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം അവന് ഒരു നിലക്കും സ്വാധീനിച്ചില്ല, അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയില്ല. പക്ഷേ സൃഷ്ടികൾ ആരോ നോക്കുന്നു, അറിയുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് അവന്റെ മനസ്സാകെ ബേജാറായി. അപ്പൊ ആ ബേജാറും പേടിയും അവൻ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമായ കാര്യമാണ്. അള്ളാഹുവിനെ പേടിക്കുന്നതിൽ കൂടുതൽ, അല്ലെങ്കിൽ സൃഷ്ടികളോടുള്ള പേടി അവന് അതിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടിയും അവന്റെ മനസ്സിൽ ഇല്ലാതെ പോയിരിക്കുന്നു. ഈ രഹസ്യ ജീവിതത്തിൽ തിന്മ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട്. രഹസ്യ ജീവിതത്തിൽ കൂടുതൽ തിന്മകൾ ചെയ്യുക, രഹസ്യ ജീവിതം വളരെ മോശമായി പോവുക, പരസ്യ ജീവിതം വളരെ നല്ല രൂപത്തിൽ ആളുകളുടെ മുമ്പിൽ നല്ല മനുഷ്യനായി ജീവിക്കുക, പരസ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ രഹസ്യ ജീവിതം മോശമാണ്. അതിന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ, ഒന്ന് നിഫാഖാണ്. നിഫാഖുള്ള ആളുകൾക്കാണ് ആ സ്വഭാവം. മുനാഫിക്കുകളെ കുറിച്ച് ഇൻഷാല്ലാ നമ്മൾ പറയുന്നുണ്ട്. മുനാഫിക്കുടെ സ്വഭാവമാണ് രഹസ്യം ഒന്ന് വേറെ, പരസ്യം മറ്റൊന്ന് വേറെ. രഹസ്യവും പരസ്യവും ഒരുപോലെ ആകൂല. അവരുടെ പരസ്യ ജീവിതം അവൻ മുസ്ലിമായിട്ടാണ് ജീവിക്കുക, പക്ഷെ രഹസ്യം വളരെ മോശമായിരിക്കും. മറ്റൊന്ന് റിയാ ആണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
ആളുകൾ കാണുമ്പോഴൊക്കെ അവൻ നല്ല കുട്ടിയായിരിക്കും. അവന്റെ ഇബാദത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടാകും. തിന്മകളിൽ വിട്ടുനിൽക്കുന്ന കാര്യത്തിൽ അവന് വലിയ ശ്രദ്ധ ഉണ്ടാകും. അപ്പോ റിയാ എന്ന് പറയുന്ന മനസ്സിനെ ബാധിക്കുന്ന അവന്റെ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന ചെറിയ ശിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗുരുതരമായ തിന്മയായി പഠിപ്പിച്ച ഈ റിയാ മനസ്സിൽ കയറിയ ആളുകൾക്കും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. ആളുകൾ കാണുമ്പോൾ നന്നായി ചെയ്യും, പക്ഷേ രഹസ്യ ജീവിതം ശരിയാകൂല. മറ്റൊന്ന് ളഅഫുൽ ഈമാൻ, ഈമാനിന്റെ ദുർബലതയാണ്. ഈമാനിന്റെ ദൌർബല്യം കൊണ്ട് ഈ പറഞ്ഞ രഹസ്യ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കും. അത് സ്ഥിരമായി സംഭവിക്കുന്നവർക്ക് ഉണ്ടാകും. അവർ നിഫാഖിനെ പേടിക്കണം. ചിലപ്പോ ചില നിമിഷങ്ങളിൽ അവന്റെ ശഹവത്ത് അതിജയിച്ച് അവന്റെ ഈമാനിൽ ദൌർബല്യം സംഭവിച്ച് രഹസ്യ ജീവിതത്തിൽ തിന്മകളിൽ ചെന്ന് ചാടും. ഈ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഒരു വിശ്വാസിയുടെ നിലപാടും മുനാഫിഖിന്റെ നിലപാടും ഒക്കെ വ്യത്യാസമാണ്. അതൊക്കെ വേറെ വിഷയമായി പറയേണ്ട കാര്യമാണ്. എന്തായിരുന്നാലും ഈ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരിക്കും രഹസ്യ ജീവിതം ഈ രൂപത്തിൽ തിന്മകൾ നിറഞ്ഞതാവുക. ഇത് മൂന്നും ഗുരുതരമായ കാര്യമാണ്. നിഫാഖും റിയാവും, അതുപോലെ തന്നെ ഈമാനിന്റെ ദൌർബല്യം. ഈമാൻ കുറഞ്ഞു കുറഞ്ഞ് ആ ഈമാൻ അതിന്റെ തുടക്കത്തിൽ ഈ പറഞ്ഞ തിന്മകളിൽ ചെന്ന് ചാടി പിന്നീട് ഏറ്റവും ഗുരുതരമായ തിന്മയിലേക്ക്, കുഫറിലേക്കും ശിർക്കിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ദുനൂബുൽ ഖലവാത്ത്, രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ, അതിനുള്ള പരിഹാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ, ഈ രഹസ്യ ജീവിതത്തിൽ വരുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മഅരിഫത്തു ഖതരിഹ അൽ അദീമ വ മഫാസിദിഹ അൽ വഖീമ ഫിദ്ദുന്യ വൽ ആഖിറ, ഈ രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾക്ക് ദുനിയാവിലും പരലോകത്തും ഉണ്ടാകുന്ന അപകടങ്ങൾ, അതിന്റെ വളരെ വൃത്തികെട്ട അവസ്ഥകൾ, അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരാളുടെ രഹസ്യ ജീവിതം മോശമായി കഴിഞ്ഞാൽ അവന് നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളും ദുനിയാവിൽ അതുകൊണ്ടുണ്ടാകുന്ന അവന്റെ നഷ്ടങ്ങളും അവൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്റെ രഹസ്യ ജീവിതം മോശമായി കഴിഞ്ഞാൽ, രഹസ്യ ജീവിതത്തിൽ ഞാൻ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നഷ്ടമെന്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കിയാൽ, ഞാൻ ഈ തിന്മയിൽ തന്നെ ജീവിച്ചാൽ എനിക്ക് എന്റെ പരലോകവും ദുനിയാവിലും, പരലോകം പ്രത്യേകിച്ചും അതുപോലെ തന്നെ ദുനിയാവിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും എന്ന ബോധം മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ, അവന് ആ തിന്മകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അത് സഹായകമാകും. അതിൽ പ്രധാനപ്പെട്ടതാണ് സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകളെ എനിക്കറിയാം, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ചില ആളുകളെ എനിക്കറിയാം, യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമത ബീദ, അവർ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് വരുമ്പോ വെളുത്ത തിഹാമ പർവ്വതത്തോളം, പർവ്വത സമാനമായ നന്മകൾ ചെയ്താണ് അവർ നാളെ പരലോകത്ത് വരിക. പർവ്വത സമാനമായ വലിയ പർവ്വതങ്ങൾ കണക്കെയുള്ള കർമ്മങ്ങളുമായിട്ടാണ് അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാവുക. അപ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഖിയാമത്ത് നാളിലേക്ക് വരിക. ഖിയാമത്ത് നാളിൽ അവർ വരിക അങ്ങനെയായിരിക്കും. അവർ അമലി കുറവായ ആളുകളല്ല, ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ആ അമലിന്റെ ആധിക്യം മനസ്സിലാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്, വെളുത്ത തിഹാമ പർവ്വത സമാനമായ പർവ്വതം കണക്കെയുള്ള അമലുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അമല് ചെയ്ത ആളല്ല, ഒരുപാട് അമല് ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളുകൾ വരും, പക്ഷേ ആ അമലുകളെയൊക്കെ ഫയജ്അലുഹല്ലാഹു അസ്സ വജല്ല ഹബാഅ മൻസൂറ, ആ അമലുകളൊക്കെ അള്ളാഹു പാറിപ്പറക്കുന്ന അല്ലെങ്കിൽ ധൂളികളാക്കി മാറ്റും. എല്ലാത്തിനെയും അള്ളാഹു തആല നശിപ്പിച്ചു കളയും, അതിനൊന്നിനും പ്രതിഫലം കൊടുക്കുകയില്ല. ഫഖദിംനാ ഇലാ ആമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅ മൻസൂറ എന്ന് പറഞ്ഞില്ലേ. കാഫിറുകളുടെ അമലുകളെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? അവരുടെ അമലുകളൊക്കെ ഒന്നുമല്ലാതെയാക്കി മാറ്റും, ധൂളികളാക്കി മാറ്റും എന്ന് പറഞ്ഞില്ലേ. എന്നതുപോലെ ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്ന ഈ വിഭാഗം ആളുകളെ അമലുകളൊക്കെ അള്ളാഹു പൊളിച്ചു കളയും, അവർക്കത് ഉപകാരപ്പെടുകയില്ല. ഖാല സൗബാൻ, ആ സമയത്ത് ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവിൽ ഹദീസ്, സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സിഫ്ഹും ലന, അവരെക്കുറിച്ച് ഞങ്ങൾക്ക് താങ്കൾ വർണ്ണിച്ചു തരണം. ജല്ലിഹിം ലന, അവരെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണം ആരാണ് ഈ വിഭാഗം ആളുകൾ. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ, ഞങ്ങൾ അറിയാതെ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ അവരാരാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അവരുടെ വിശേഷണം എന്താണ്? ഇങ്ങനെ ഒരുപാട് സൽക്കരങ്ങളുമായി പരലോകത്തെത്തിയവരാണ്, പക്ഷെ അവരുടെ അമലുകൾ അള്ളാഹു പൊളിച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതിക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട. ജിൽദച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷറഹിൽ കാണാം, മിൻ ജിൻസിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നതുപോലെ, രാത്രി ഇബാദത്ത് ചെയ്യുന്നതുപോലെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇവർ. രാത്രി ഇബാദത്ത് ചെയ്യുക എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പൊതുവെ പകൽ സമയത്ത് ഇബാദത്ത് ചെയ്യുന്നേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് രാത്രി ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുക എന്നുള്ളത്, രാത്രിയെ ജീവിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ ചെയ്ത ആളുകളാണ്. വലാക്കിന്നഹും അഖ്വാമുൻ, പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഇദാ ഖലൗ ബിമഹാരിമില്ല ഇൻതഹഖു ബിഹ, അവർ അവസരം കിട്ടിയാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇത് ഈ ഭാഗത്തെ രണ്ടു രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അവർ ഒറ്റക്കായിരുന്നാൽ, ആരാരും കാണാത്ത സന്ദർഭത്തിലായി തീർന്നാൽ അവർ ഹറാമിൽ പ്രവേശിക്കും. അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, രഹസ്യ ജീവിതത്തിൽ തിന്മകൾ ചെയ്യുന്നവരാണ്. മറ്റൊന്നുള്ളത്, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയെ പോലെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്, അവർ അവസരം കിട്ടിയാൽ തിന്മ ചെയ്യുന്നവരാണ്. അവർക്ക് തിന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അവരത് ഉടനെ ചെയ്യും, അവസരമുണ്ടോ അവർ തിന്മ ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളാണ്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ഇവിടെ ഒറ്റക്കാകണമെന്നില്ല, തിന്മ ചെയ്യുന്ന ഒരു രണ്ടു മൂന്ന് ആളുകൾ കൂടി, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ആരും കാണാതെ ഒരു വേറെ സ്ഥലത്തേക്ക് പോയി തിന്മ ചെയ്താലും ഈ ഹദീസിൽ പെടും. ഒറ്റക്ക് മാത്രം ഒരാള് മാത്രം ചെയ്യുന്ന കാര്യമല്ല. ഇപ്പൊ വ്യഭിചാരം പോലെയുള്ള തിന്മകൾ രണ്ടാൾ വേണം മിനിമം. ലിവാത്ത് പോലെയുള്ള ഏറ്റവും വൃത്തികെട്ട തിന്മ, സ്വവർഗരതി പോലെയുള്ള തിന്മകൾ ചെയ്യാൻ ചുരുങ്ങിയത് രണ്ടാൾ വേണം. അപ്പൊ ഈ പറഞ്ഞതെന്താ? അപ്പൊ ആരും കാണാതെ ഒറ്റക്കോ സംഘമായോ മാറി നിന്ന് ആളുകളുടെ കണ്ണിൽ പെടാതെ തിന്മ ചെയ്യുന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരവസ്ഥയുണ്ടായത്. എത്ര സൽക്കർമ്മങ്ങളാണ് അവർ ചെയ്തത്! പർവ്വത സമാനമായ സൽക്കർമ്മങ്ങൾ ചെയ്ത് അവരുടെ കർമ്മങ്ങളൊക്കെ പൊളിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഹദീസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ സൽക്കർമ്മങ്ങൾ ചിലപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ടാകും. ആ സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, ലൈസ ശഅ്നു ഫിൽ അമൽ, അമൽ ചെയ്യുക എന്നുള്ളതല്ല കാര്യം, വലാകിന്ന ശഅ്ന കുല്ല ശഅ്ൻ, എന്നാൽ യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് വലാകിൻ ഹിഫ്ളുൽ അമൽ, അമലുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അമലുകൾ ചെയ്യുക എന്നുള്ളതല്ല കാര്യം, മറിച്ച് ആ അമലുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കാര്യം. മിമ്മ യുഹ്ബിതുഹു വയുഫ്സിദുഹു, ആ അമലുകളെ പൊളിച്ചു കളയുന്ന, ആ അമലുകളെ ഫസാദാക്കി കളയുന്ന തിന്മകളിൽ നിന്ന് അല്ലെങ്കിൽ കാര്യങ്ങളിൽ നിന്ന് അമലുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കാര്യം. അതുകൂടി ഇതിലുണ്ട്. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, ഇതേപോലെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ ആ സ്വഭാവം ഈ കാര്യമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് നാളെ ഉപകാരപ്പെടാതെ പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് ഉണ്ടാകുന്ന വളരെ അപകടകരമായ അവസ്ഥ, അത് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ദുനൂബുൽ ഖലവാത്ത്, രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾ കൊണ്ടുണ്ടാകും എന്നുള്ളത്, ഇത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ എന്റെ രഹസ്യ ജീവിതം നന്നാക്കിയിട്ടില്ലെങ്കിൽ, രഹസ്യ ജീവിതത്തിൽ ഞാൻ തിന്മ ചെയ്തു കഴിഞ്ഞാൽ, അത് നാളെ എന്റെ പരലോകം നഷ്ടപ്പെടുത്തിയിരുന്ന കാര്യമാണ്. അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അസ്സവാജിറു അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന കിതാബിൽ 356-ാമത്തെ വൻഭാപമായി, വൻഭാപങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ്, അതിൽ 356-ാമത്തെ വൻഭാപമായി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇൽഹാറു സിയ്യി സാലിഹീന ഫിൽ മല, ആളുകളുടെ മുമ്പിൽ നല്ല ആളുകളുടെ കുപ്പായം ധരിക്കുക, ആളുകളുടെ മുമ്പിൽ നല്ല ആളുകളുടെ വേഷം പ്രകടിപ്പിക്കുക. വൻതിഹാഖുൽ മഹാരിമി വലൗ സഗായിറ ഫിൽ ഖൽവ, ഒറ്റക്കാകുമ്പോയോ ചെറിയ തിന്മകളായിട്ടാണെങ്കിലും ആ ഹറാമുകളിലേക്ക് പ്രവേശിക്കുക, ഇത് വൻഭാപാണ്. ആളുകളുടെ മുമ്പിൽ നല്ല വെള്ള ചമഞ്ഞ് സാലിഹകളുടെ വസ്ത്രം ധരിച്ച് വേഷം ധരിച്ച് നല്ലയാളായി നടക്കുക. രഹസ്യ ജീവിതത്തിലെ ചെറിയ തിന്മയാണെങ്കിലും രഹസ്യ ജീവിതത്തിൽ ഇങ്ങനെ തിന്മകൾ വർദ്ധിപ്പിക്കുക, ഇതാണ് 356-ാമത്തെ വൻഭാപമായി അദ്ദേഹം എണ്ണിയിട്ടുള്ളത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ആളുകളുടെ മുമ്പിൽ നന്നായി നല്ല കുട്ടിയായി നടക്കുക, നല്ല മനുഷ്യനായി നടക്കുക, രഹസ്യ ജീവിതം പോക്കാണ്. ഇത് വൻഭാപമായി പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ നരകത്തിലുള്ള അല്ലെങ്കിൽ നാളെ പരലോകത്തിന്റെ അപകടം പറഞ്ഞു. ഇനി ദുനിയാവിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ദുനൂബുൽ ഖലവാത്ത് കൊണ്ടുണ്ടാകുന്ന അപകടം എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആരും കാണാതെ നമ്മൾ തിന്മ ചെയ്താൽ നമ്മൾ വിചാരിക്കും ഇത് ആരും അറിയില്ല, പിടിക്കപ്പെടില്ല, അങ്ങനെയാണ് സാധാരണ നമ്മൾ വിചാരിക്കുക. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം കാണാം. ഒരു മോഷ്ടാവിനെ പിടിച്ചു ഉമർ റളിയല്ലാഹു ശിക്ഷിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഈ മോഷ്ടാവിന്റെ ഉമ്മ വന്ന് പറഞ്ഞു, ആദ്യ തവണ സംഭവിക്കുകയാണ്, ഒന്നാമത്തെ തവണയാണ് ഇവൻ ചെയ്യുന്നത്, അതുകൊണ്ട് അവന് പുറത്തു കൊടുക്കണം. ഉമർ റളിയല്ലാഹു അനു പറയാൻ അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയാൻ പറഞ്ഞു, നീ എത്രാമത്തെ പ്രാവശ്യമാണ് മോഷ്ടിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ 20-ാമത്തെ പ്രാവശ്യം. അപ്പൊ ഉമർ റളിയല്ലാഹു അനു പറഞ്ഞ വാചകത്തിന്റെ ഒരു ആശയം ഞാൻ പറയാം. അള്ളാഹു ഒരിക്കലും ഒരാൾക്കും അവസരം കൊടുക്കാതിരിക്കൂല. ഒറ്റടിക്ക് 20-ാമത്തെ പ്രാവശ്യമാണെന്ന്, 19 പ്രാവശ്യം എന്ത് ചെയ്തു, അള്ളാഹു അത് മറച്ചു വെച്ചു. 19 പ്രാവശ്യം അള്ളാഹുവിന് അവസരം കൊടുത്തു. അപ്പൊ അവന് 20-ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്തു, പിടിക്കൂല എന്ന് കരുതി ചെയ്തതാണ്. അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യൂല. അള്ളാഹുവിന്റെ ഒരു വലിയ പേരാണ് അൽ ഹലീം. അള്ളാഹു തിന്മ ചെയ്ത ആളുകളെ ഒറ്റടിക്ക് ആദ്യ തവണ തന്നെ പിടിക്കുക എന്ന് പറഞ്ഞ അള്ളാഹു അവസരങ്ങൾ കൊടുക്കും. അതാണ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് നമ്മൾ പറയലില്ല. അതേത് ഈ പറഞ്ഞിട്ടുള്ള രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിക്കും ഷെയ്ത്താങ്ങ തോന്നുക, ആരും അറിയില്ല, ആരും അറിയില്ല. അവസാനം ഷെയ്ത്താൻ തന്നെ എന്ത് ചെയ്യും, അത് വെളിവാക്കും. കാരണം അവനെ മാനം കെടുത്താൻ വേണ്ടി, അവന്റെ ഇസ്സത്തിന് കോട്ടം തട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മൾ തിന്മകൾ എത്ര മറച്ചു വച്ചാലും ചിലപ്പോ ഈ ദുനിയാവിലും തന്നെ അത് അള്ളാഹു വെളിവാക്കും. മാത്രമല്ല, ഈ രഹസ്യ ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ആളുകളുടെ ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന അവർക്ക് വലിയൊരു മതല്ല അപമാനം എന്നുള്ളത്. അബു ദർദ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ലിയഹ്ദറിം, ഒരു മനുഷ്യൻ പേടിക്കട്ടെ, അവൻ ഭയപ്പെടട്ടെ. അൻ തുബ്ഗിലഹു ഖുലൂബുൽ മുഅ്മിനീന മിൻ ഹൈസു ലാ യശ്ഊർ, സത്യവിശ്വാസികളുടെ ഹൃദയം അവനെ വെറുക്കുന്നതിനെ തൊട്ട്. സത്യവിശ്വാസികളുടെ ഹൃദയം അവനെ വെറുക്കുന്നത്, അവനറിയാതെ അവനെ സത്യവിശ്വാസികൾ ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കും. അതൊരു മനുഷ്യൻ സൂക്ഷിക്കട്ടെ. ഇത് അബുദർദ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, പറഞ്ഞപ്പോ അദ്ദേഹം തന്നെ വീണ്ടും ചോദിക്കുകയാണ്, അച്ചതിരി മഹാദ സാലിം ഇബ്നു അബിൽ ജഅദ്, അദ്ദേഹത്തോട് ചോദിക്കുക, ഈ പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മനുഷ്യൻ സൂക്ഷിക്കട്ടെ, വിശ്വാസികളുടെ ഹൃദയത്തിൽ അവനോടൊരു വെറുപ്പ്, അവനറിയാതെ ഒരു വെറുപ്പ് പിടികൂടുന്നതിന് ഒരു മനുഷ്യൻ സൂക്ഷിക്കട്ടെ. ഈ പറഞ്ഞ എന്താന്ന് മനസ്സിലായോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ അബുദർദ റളിയല്ലാഹുവിന് പറയുന്നു, അൽ അബ്ദു യഖ്ലു ബിമാ ആസില്ല, ഒരടിമ ആരും കാണാതെ തെറ്റ് ചെയ്യും, ആരും ഇല്ലാതെ ഒറ്റക്ക് തെറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കറിയോ, ഫയുൽഖില്ലാഹു ബുഖ്ദഹു ഫീ ഖുലൂബിൽ മുഅ്മിനീന മിൻ ഹൈസു ലാ യശ്ഊർ, അവനറിയാതെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഒരു വെറുപ്പ് അല്ലാഹു ഇട്ടുകൊടുക്കും. അവൻ ചെയ്യുന്ന തിന്മ വിശ്വാസികൾ കണ്ടിട്ടൊന്നും ഉണ്ടാകൂല, പക്ഷെ വിശ്വാസികളുടെ മനസ്സിൽ അവനോടൊരു വെറുപ്പ് ഇട്ടു കൊടുക്കും. ഇത് അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വാചകമാണ്. തിന്മക്ക് പരലോകത്ത് മാത്രമല്ല അതിന്റെ ശിക്ഷയുള്ളത്, ദുനിയാവിൽ അതിന്റെ മതല്ല, ആ തിന്മ ചെയ്യുന്നതിന്റെ ആ അപമാനം അവന്റെ മനസ്സിലും അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ പ്രകടമായി കാണും. സുലൈമാൻ ഉച്ചൈമി റഹിമഉള്ള പറഞ്ഞു, ഇന്ന റജുല ലയുസീബു ദംബ, ഒരു മനുഷ്യൻ തിന്മ ചെയ്യും, ഫിസ്സിർ രഹസ്യ ജീവിതത്തിൽ തിന്മ ചെയ്യും, ഫയുസ് ബിഹു, ആ തിന്മ ചെയ്തവൻ പിറ്റേന്ന് രാവിലെ പ്രഭാതമായാൽ, വഅലൈഹി മദല്ലതുഹു, ആ തിന്മ ചെയ്തതിന്റെ ഒരു അപമാനം, മാനക്കേട് അവന്റെ മുഖത്ത് അല്ലെങ്കിൽ അവനിൽ കാണാൻ സാധിക്കുമെന്നാണ്, അവനിൽ കാണാൻ സാധിക്കും. ഇത് വിശ്വാസികളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നാൻ, അവൻ ചെയ്യുന്ന തിന്മ ആരും കണ്ടിട്ടില്ലെങ്കിലും. ഇബ്നുൽ ജൗസി റഹിമഉള്ള പറഞ്ഞ വാചകം നോക്കും, വറഐതു അഖ്വാമൻ മിനൽ മുൻതസിബീന ഇലൽ ഇൽം, അറിവിലേക്ക് ചേർത്തി പറയുന്ന ചില ആളുകളെ, പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അഹ്മലു നദറൽ ഹഖി അസ്സ വജല്ല ഇലൈഹിം ഫിൽ ഖലവാത്ത്, പഠിക്കുന്ന ആളുകളാണ്, പഠിപ്പിക്കുന്ന ആളുകളാണ്, പക്ഷേ ഹഖായ അള്ളാഹുവിനെ നോട്ടത്തെ അവർ അവഗണിച്ചു. രഹസ്യ ജീവിതത്തിൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം അവരുടെ മനസ്സിൽ നിന്ന് പോയി, അതുകൊണ്ട് അവരുടെ രഹസ്യ ജീവിതം മോശമായി. പക്ഷെ അവർ ഇൽമിന്റെ ആളുകളാണ്, ഇൽമിന്റെ ആളുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ചില ആളുകളെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഫമഹാ മഹാസിന ദിക്രിഹിം ഫിൽ ജലവാത്ത്, അവരുടെ ജീവിതം രഹസ്യ ജീവിതം തിന്മ നിറഞ്ഞതായതുകൊണ്ട് അള്ളാഹു അവരെക്കുറിച്ചുള്ള നല്ല സ്മരണകൾ, ഓർമ്മകൾ പരസ്യ ജീവിതത്തിലും ഇല്ലാതെയാക്കി. അവരെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുക എന്നുള്ള അവസ്ഥ തന്നെ ഇല്ലാതെയാക്കി. ഫകാനു മൗജൂദീന കൽ മഅദൂമീൻ, അവരിവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവർ ഇവിടെ ഇല്ലാത്തതുപോലെയാണ്. ലഹലാവത ലിറുയ്യതിഹിം, അവരെ കാണുമ്പോൾ പ്രത്യേകിച്ചൊരു മാധുര്യമോ അതുപോലെ തന്നെ മനസ്സിനൊരു സമാധാനമോ, വലാ ഖൽബ യഹിന്നു ഇലാ ലിഖായിഹിം, ഒരു ഹൃദയവും അദ്ദേഹത്തെ കാണാൻ കൊതിക്കുകയില്ല, അങ്ങനെ ഒരു ഉറപ്പ് അവരുടെ മനസ്സിൽ കടന്നു കയറും. അയാൾ ചെയ്യുന്ന തിന്മ ഒരു പക്ഷെ അയാൾ കണ്ടിട്ടുണ്ടാകൂല, പക്ഷെ മനുഷ്യ ഹൃദയങ്ങളിൽ അങ്ങനെ ഒരു ഉറപ്പിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ അനുഭവിക്കുന്ന വലിയൊരു അപമാനമാണ്, മദല്ലതാൻ, തിന്മ കൊണ്ടുണ്ടാകുന്ന മാനക്കേട് എന്ന് പറയാം. അപ്പോ ഇത് ഈ ദുനൂബുൽ ഖലവാത്ത്, വൃത്തികേടുകൾ, ഈ പറഞ്ഞിട്ടുള്ള രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും ആരും അറിയുന്നില്ല, കാണുന്നില്ല. ഒരിക്കലും രഹസ്യ ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ആ കാപട്യം ഒരുപാട് കാലം മറച്ചുവെക്കാൻ സാധിക്കൂല, ഒരിക്കലും അതവർക്ക് മറച്ചുവെക്കാൻ സാധിക്കുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഈ നന്മക്കും തിന്മക്കുമുള്ള വ്യത്യാസമാണ്, നന്മ ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ഒരു സന്തോഷവും അതുപോലെ തന്നെ മുഖപ്രസന്നതയൊക്കെ കാണാൻ സാധിക്കും. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ മതല്ല, അതിന്റെ ആ മാനക്കേട് അവരിൽ പ്രത്യക്ഷപ്പെടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇന്നലിൽ ഹസനതി ദിയാഅം ഫിൽ വജ്ഹ്, നന്മക്ക് മുഖത്തൊരു പ്രകാശമുണ്ട്. വനൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ വെളിച്ചമുണ്ട്. വസിഅതം ഫിർ റിസ്ഖ്, നന്മ ചെയ്യുന്ന ആളുകൾക്ക് റിസ്ഖിൽ വർധനവുണ്ടാകും. വഖൂവത്തം ഫിൽ ബദൻ, ശരീരത്തിന് ശക്തിയുണ്ടാകും. അതൊക്കെ അനുഭവം കൊണ്ടും അതുപോലെ തന്നെ ചില ഹദീസുകൾ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വമഹബ്ബത്തം ഫി ഖുലൂബിൽ ഖൽഖ്, സൃഷ്ടികളുടെ മനസ്സിലൊരു ഇഷ്ടം അവനോട് തോന്നിപ്പിക്കും നന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇത് നേരെ തിരിച്ചോ, വൈന്നലിസ്സയ്യഅതി സവാദം ഫിൽ വജ്ഹ്, തിന്മക്ക് മുഖത്തൊരു കറുപ്പുണ്ടാകും, പ്രകാശം ഉണ്ടാകൂല. വദുൽമത്തൻ ഫിൽ ഖൽബ്, ഹൃദയത്തിലൊരു ഇരുട്ടുണ്ടാകും. വവഹനൻ ഫിൽ ബദൻ, ശരീരത്തിനൊരു ക്ഷീണമുണ്ടാകും. വനഖ്സം ഫിർ റിസ്ഖ്, അവന്റെ റിസ്ഖിൽ കുറവുണ്ടാകും. വബുഗ്ദതൻ ഫി ഖുലൂബിൽ ഖൽഖ്, സൃഷ്ടികളുടെ മനസ്സിൽ ഒരു വെറുപ്പുണ്ടാകും. അത് ഈ തിന്മന്റെ പ്രശ്നമാണ്. നന്മക്ക് നേരെ തിരിച്ചാണെങ്കിൽ തിന്മക്ക് ഇങ്ങനെ തിരിച്ചുമുണ്ട്, നേരെ മറിച്ചുമുണ്ട്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുള്ള വാചകമാണ്. അപ്പോൾ ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്, ഈ ദുനൂബുൽ ഖലവാത്ത്, രഹസ്യ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, ഈ തിന്മ ചെയ്ത് രഹസ്യ ജീവിതത്തിൽ തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും പരലോകത്തും ഉണ്ടാകാവുന്ന അപകടങ്ങൾ, അതിന്റെ കുഴപ്പങ്ങൾ അത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആ രഹസ്യ ജീവിതത്തിൽ നിന്ന് തിന്മകൾ ഒഴിവാക്കാൻ നമ്മൾക്കതൊരു സഹായകമാകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന് നൂനിയയിൽ പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇദാ മാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമതിൻ, നീ ഒരു ഇരുട്ടിൽ ആരാരും കാണാത്ത സന്ദർഭത്തിൽ നീ ഒറ്റക്കായാൽ, സംശയാസ്പദമായ ഒരു സ്ഥലത്ത് ആരുമില്ല നിന്നെ കാണാൻ, അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരു ഇരുട്ടത്ത്, വെളിച്ചമില്ലാത്ത ഒരു ഇരുട്ടത്ത് നീ ഒറ്റക്കായാൽ, വന്നഫ്സു ദാഇയതുൻ ഇലൽ അസ്യാനി, മനസ്സാണെങ്കിൽ തിന്മ ചെയ്യാൻ അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ട്. മനസ്സ് ആരും കാണാനില്ല, ഇരുട്ടാണ്, ആ സമയത്ത് തിന്മ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കുന്നുമുണ്ട്. ആ സമയത്ത് ഫഹ്ഷ മിൻ നദറിൽ ഇലാഹി വഖുല്ലഹ, അല്ലാഹുവിന്റെ നോട്ടത്തെ നീ പേടിക്കണം. നീ മനസ്സിനോട് പറയണം, എന്താണ് പറയേണ്ടത്? ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, നീ മനസ്സിനോട് പറയണം, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ഈ ഇരുട്ടിനെ സൃഷ്ടിച്ച റബ്ബ് എന്നെ കാണുന്നു എന്ന് നിന്റെ മനസ്സിനോട് പറയണം. ഇരുട്ടത്താണ് ഈ പറഞ്ഞ തിന്മകൾ ചെയ്യുക, ആരും കാണാത്ത തിന്മ. അപ്പൊ നീ നിന്റെ മനസ്സിനോട് പറയണം, മനസ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്, അപ്പൊ നീ മനസ്സിനോട് പറയണം, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ഈ ഇരുട്ടിനെ സൃഷ്ടിച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന് നീ നിന്റെ നഫ്സിനോട് പറയണം എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹുവിന്റെ നൂനിയയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിന്ത നമ്മൾക്കുണ്ടാകണം. നമ്മൾ പേടിക്കേണ്ടത് സിസിടിവിനെയല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡനെ അല്ല, ഇവിടെ നാട്ടുകാരെയല്ല, നമ്മൾ പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ഞാൻ കുട്ടികളോടാണ്, വിദ്യാർത്ഥികളോടാണ് പ്രത്യേകിച്ച് അത് പറയുന്നത്. നമ്മൾ അള്ളാഹു നിരന്തരം എല്ലാ സമയത്തും കാണുന്നുണ്ട് എന്ന ബോധത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. സിസിടിവികൾക്കും ആളുകളുടെ കണ്ണുകൾക്കൊക്കെ പരിധികളും പരിമിതികളുമുണ്ട്. അവരെ കണ്ണു വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മളത് വിശദീകരിക്കും, മുറാഖബത്തുള്ള. അപ്പോൾ ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരണം എങ്കിൽ നമ്മൾക്ക് ഏത് സമയത്തും നമ്മൾക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും. എവിടെ പോയാലും അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ട്, അള്ളാഹുവിന്റെ അറിവുണ്ട്, അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സിസിടിവി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊരു വിഷയമല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആളുകൾ നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊരു വിഷയമേ അല്ല. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ രഹസ്യ ജീവിതം നന്നാക്കുമാറാകട്ടെ. പരസ്യ ജീവിതത്തെക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ രഹസ്യ ജീവിതത്തെ അള്ളാഹു മാറ്റട്ടെ. രഹസ്യ ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും, രഹസ്യ ജീവിതത്തിൽ എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരസ്യ ജീവിതത്തിൽ തിന്മ ചെയ്യുക എന്നുള്ളതും വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. നമ്മളിപ്പോൾ പറയുന്നത് രഹസ്യ ജീവിതത്തിൽ തിന്മകളെക്കുറിച്ചാണ്. പരസ്യമായി തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ രഹസ്യമായി തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ്, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ നമ്മളെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ ദുനൂബുൽ ഖലവാത്താണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ തത്വീഖ് ചെയ്യുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ചുകൂട്ടട്ടെ. അള്ളാഹു നമ്മൾ ചെയ്ത രഹസ്യവും പരസ്യവുമായ തിന്മകൾ, വലുതും ചെറുതുമായ എല്ലാ തിന്മകൾക്കും അള്ളാഹുവിന്റെ ഗുഫ്രാൻ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.